ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിവിധ ജീവിത സാഹചര്യങ്ങളുള്ളവർ വളരെ തിരക്കിൻ്റെ നടുവിൽ ദൈവവചനം പഠിക്കുവാൻ വ്യത്യസ്ത ടൈം സോണിൽ ജോയിൻ ചെയ്തവരെ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദിയും സ്തോത്രവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം നൽകിത്തരും എന്നുള്ളതിന് തുലവും സംശയമില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പഠിച്ചത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ അതിൻ്റെ രണ്ടാമത്തെ മേഖലയാണ് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നത്. നമ്മൾ പ്രധാനമായി പഠിക്കാൻ ആരംഭിച്ച ഒരു കാര്യം, ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജനനം ആവശ്യമാണ്. ആ ജനനം, വീണ്ടും ജനനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ. അതിനെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ഒരു ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആഹാരം ആവശ്യമാണ്. ആഹാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് പഠിക്കാൻ തുടങ്ങി. ദൈവവചനം, അതിൻ്റെ പ്രാധാന്യതകളെക്കുറിച്ചെല്ലാം നമുക്ക് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തിനാണ് ദൈവവചനം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ബൈബിൾ പഠിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ എന്തെല്ലാമാണ്. ഈ പ്രമാണങ്ങൾ നിറവേറ്റിയിരിക്കുന്ന നമ്മള് ദൈവവചനം പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ ഒന്ന് പഠിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ദ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ദൈവവചനം പഠിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്. ധാരാളം നേട്ടങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ളൊരു സംരക്ഷണം ദൈവം നമുക്ക് നൽകിത്തരികയാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, പാപത്തിൽ നിന്നുള്ള സംരക്ഷണം. നമുക്കൊരു വേദഭാഗം അതിനോട് ബന്ധപ്പെട്ടൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 119 11 സങ്കീർത്തനങ്ങൾ 119:11 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ദൈവവചനം കൊണ്ട് നമ്മൾ നിറച്ചാൽ പിന്നെ പാപത്തിനവിടെ യാതൊരു അവസരവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം കാണാപ്പാഠം പഠിക്കണം, ദൈവവചനം നമ്മൾ ധ്യാനിക്കണം, ദൈവവചനം നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം, നിറയ്ക്കണം. ഇപ്പം നമ്മളെ കൊണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഒരു സംഭവം എനിക്ക് അറിയുവാനിടയായി തോന്നി. പലർക്കും അവിടെ നമ്മുടെ രാജ്യത്തെ പോലെ സ്വാതന്ത്ര്യമായിട്ട് ദൈവവചനം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഒരു ആർട്ടിക്കിളിലോ എവിടെയോ ഞാൻ വായിച്ചതാണ്, ആരോ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കാൻ ചെന്ന സമയത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ചില് അദ്ദേഹം വാക്യങ്ങൾ പറയുന്നു, പക്ഷെ ആരുടെ കയ്യിലും വാക്യങ്ങളില്ല. പെട്ടെന്ന് വാക്യങ്ങൾ ഓരോരുത്തരായിട്ട് എടുത്തെടുത്ത് പറയുന്നു. ഇദ്ദേഹം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പള്ളിയുടെ വികാരിയോട് ചോദിച്ചു, ശുശ്രൂഷകനോട് ചോദിച്ചു, നിങ്ങളുടെ ആരുടെയിലും ബൈബിളില്ല, പക്ഷെ ഞാൻ പറയുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വാക്യങ്ങളെല്ലാം നിങ്ങൾ പെട്ടെന്ന് വായി പറയുന്നു, അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ബൈബിൾ കൊണ്ടു നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ നേരത്തെ എന്ത് ചെയ്തു, ഓരോ പുസ്തകം വീതം ഓരോ ഫാമിലി മെമ്മറൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ദേവാലയത്തിലുള്ളവരെല്ലാം 66 പുസ്തകവും മെമ്മറൈസ് ചെയ്തു. സ്തോത്രം. ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇനി അവരുടെ കയ്യിൽ ബൈബിൾ ഇല്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. കാരണം എന്താ? ബൈബിൾ മുഴുവൻ അവരുടെ ഉള്ളിലുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവവചന ഉള്ളിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ പാപം ഓടിപ്പോകത്തുള്ളൂ. അവിടെ നമ്മൾക്ക് ഇങ്ങനെ ആരോ ഒരാൾ പറഞ്ഞ ഉദ്ധരണി ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ പാപത്തിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ പാപം നമ്മെ ബൈബിളിൽ നിന്ന് മാറ്റും. അതുകൊണ്ട് നമ്മൾ എത്രയും ദൈവവചനം പഠിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും ദൈവവചനം പഠിക്കുക, ഉള്ളിലാക്കുക. അത് നമ്മുടെ പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ആത്മീയ വർദ്ധനവ് വരുത്തുകയാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഉണ്ടാകുന്ന രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ എഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു നമുക്കൊരാത്മീയ വർദ്ധനം ഉണ്ടാകുകയാണ്, ഒരു എൻറിച്ച്മെൻറ്റ് ആയി നമുക്കുണ്ടാകുകയാണ്. അതാണ് ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. നമുക്ക് ആത്മീയ വർദ്ധനവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവവചനമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. പ്രാർത്ഥനയൊക്കെ നമുക്ക് വേണം, അത്യാവശ്യമാണ്. എന്നാൽ സ്പിരിച്വൽ എഡിഫിക്കേഷൻ നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവചന ഉള്ളിലേക്ക് തന്നെ കടന്നു വരണം. അവിടെ ആ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടെ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മീയ വർദ്ധനവ് വരുത്തുവാനും, കണ്ടോ, സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും. എന്നിട്ട് ഇങ്ങനെ പറയുക, അന്നേരം നമുക്ക് ആത്മീയ വർദ്ധനവ്. എന്തൊക്കെയാ ഈ ആത്മീയ വർദ്ധനവ് എന്ന് പറഞ്ഞാൽ? ക്ഷമിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക, വിട്ടുകൊടുക്കുവാൻ പഠിക്കുക, പലതും വേണ്ടെന്ന് വെക്കുവാൻ പഠിക്കുക. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ പൗലൂസ് ലീഹ ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു, ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഉള്ളത് പലതിനെയും വിടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മനസ്സ് ഉണ്ടാകണം. ഈ മനസ്സ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ ആത്മീയ വർദ്ധനവ് വരുമ്പോഴാണ്. അതായത് ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിത്യതയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് വചന വായനയിലൂടെ നമുക്ക് ലഭിക്കും. സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് ആത്മീയ വർദ്ധനവ് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. മുമ്പേ നമ്മൾ വായിച്ച മുമ്പേ കണ്ട പോയിന്റായ പാപം, ഇങ്ങനെയുള്ള പാപങ്ങളെ, പാപചിന്തകളെ, പാപങ്ങളിലേക്ക് പോകുവാനുള്ള പ്രേരണകളെല്ലാം മാറിപ്പോകുന്നത് ഈ ആത്മീയ വർദ്ധനവ് വരുമ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ നേട്ടത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവവചനം പഠിക്കുന്ന കൊണ്ടുള്ള മറ്റൊരു വലിയ നേട്ടം ഇവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ദൈവവചനം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ താങ്ങുകയാണ് ഈ ലോക ജീവിതത്തിൽ. നമ്മളെ താങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വീഴാൻ സാധ്യതകൾ വളരെ വലുതാണ്. ഈ ഭൂമിയിൽ നമ്മളെ കഴിഞ്ഞ ഇന്നലെ വായിച്ച ഒരു വാക്യമാണ്, എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് ദൈവത്തിൻ്റെ വചനം. കാരണം എന്തിനാ ഈ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറയാനുള്ള കാര്യം? ഈ ഭൂമിയിലെ ജീവിതം ഇരുള് നിറഞ്ഞതാണ്, വീഴാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതിനുവേണ്ടിയാണ് കാലിന് ദീപമായ ദൈവത്തിന്റെ വചനം നമ്മോട് കൂടി ഉള്ളത്. അന്നേരം നമ്മള് നമുക്ക് താങ്ങൂ, നമ്മുടെ ജീവിത ചിന്തകൾ, ലോക ചിന്തകൾ കടന്നു വന്ന് നമ്മൾ താന്നു പോകാനുള്ള അവസ്ഥകൾ കടന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മളെ താങ്ങുന്ന ദൈവത്തിന്റെ വചനം മാത്രമല്ല, നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഇവിടെ ഇരിക്കുന്ന, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ധാരാളം ശുശ്രൂഷകന്മാരുണ്ട്, ധാരാളം ലീഡേഴ്സുണ്ട്, നല്ല ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ധാരാളം പേര് ഇതിനകത്തുണ്ട്. അവരോടൊക്കെ വ്യക്തിപരമായി നിങ്ങൾ സംസാരിച്ചാൽ അവരെല്ലാം ഒരേ സ്വരത്തോടുകൂടി ഇങ്ങനെ പറയും, ഞങ്ങൾ എടുത്ത ഈ വചനം ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, ലജ്ജിപ്പിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി എനിക്കും ഈ പുസ്തകം പിടിച്ചോട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ സാധിക്കും, ഈ പുസ്തകം എടുത്തവരെ ആരെയും ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാണ് പോളികാർപ്പൊക്കെ വിളിച്ചു പറഞ്ഞത്, കർത്താവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ പോളികാർപ്പ് എന്താ പറഞ്ഞത്? കഴിഞ്ഞ 85 വർഷമായി ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഒരു ദോഷവും അവനെനിക്ക് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ അവനെ എങ്ങനെ തള്ളിപ്പറയും? ചിലപ്പോൾ 8 വർഷമായിരിക്കാം, 15 വർഷമായിരിക്കാം, 20 വർഷമായിരിക്കാം. ഈ വചനം നമ്മളെ താങ്ങിയില്ലേ? ഈ വചനം നമ്മളെ ലജ്ജിപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയില്ലേ? ഈ വചനമല്ലേ നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനമായി തീർന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവരും ആരാണ്? ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇനി അടുത്ത ഒരു നേട്ടത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ദൈവവചനം എന്ത് നൽകുന്നതെന്നറിയാവോ? പ്രത്യാശ നൽകിത്തരും. ജീവിതത്തിൽ പ്രത്യാശ, ഒരു പ്രതീക്ഷ ജീവിതത്തിൽ നൽകിത്തരുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, റോമാലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ദൈവവചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്താണെന്നറിയാവോ? ജീവിതത്തിൽ പ്രത്യാശ ലഭിക്കുക. ഇന്ന് രാത്രിയിൽ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ധാരാളം സംഭവങ്ങൾ ഓടി വരുന്നുണ്ട്. എന്നാൽ സമയത്തിൻ്റെ ഉറവ് കൊണ്ടാണ് നമുക്കിത് പറയാൻ സാധിക്കാത്ത, ഒരു സംഭവം പറയാതിരിക്കാൻ സാധിക്കുന്നതല്ല. എൻ്റെ ഒരു സ്നേഹിതൻ റാന്നിയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം ഈ സുവിശേഷം പങ്കുവെച്ച് നടന്ന സമയത്ത് വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനിടയായി തീർന്നു. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ന്യൂ ടെസ്റ്റമെന്റ് എടുത്ത് ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, സമയം കിട്ടുമ്പോൾ വായിക്കണം. എന്താ സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇത് വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബൈബിള് തന്നതല്ലേ, ഒരു കാര്യം ചെയ്യണം, സാറിൻ്റെ നമ്പരൂടെ എനിക്കൊന്ന് തരണം. ആ നമ്പരും അദ്ദേഹം വാങ്ങിച്ചു. ഇവർ രണ്ടുപേരും കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ഫോൺ കോൾ. എന്താണെന്ന് എഴുതി അദ്ദേഹം വിളിച്ച് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ പേരൊക്കെ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇന്നയാളാണ് സാർ, ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി വിഷം വാങ്ങുവാനായിട്ട് ഞാനൊരു കടയിലേക്ക് പോകുന്ന സമയത്താണ് താങ്കൾ എനിക്ക് ഈ ന്യൂ ടെസ്റ്റമെന്റ് തരുന്നത്. ഞാൻ വിചാരിച്ചു ലോകത്തിലുള്ള സകല മനുഷ്യരും എനിക്കെതിരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരാൾ എനിക്ക് എന്നെ സ്നേഹിച്ച് വളരെ സന്തോഷത്തോടുകൂടി എനിക്കൊരു പുസ്തകം തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് വേണ്ട, നാളെ മരിക്കാം. സാറേ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയി ഞാനിത് വായിച്ചു. ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴേ ആദ്യം എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 34-ാം. അതിനകത്ത് ഒരു വാക്യം സാറേ എന്നെ വളരെ ടച്ച് ചെയ്തു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് ഈ വാക്യം എന്നെ സ്പർശിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ നൽകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം ആത്മഹത്യയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല, വിശ്വാസത്തിൽ തളർന്നും ക്ഷീണിച്ചും മുരടിച്ചും ഇരിക്കുന്ന പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോലും വളരെയധികം പ്രത്യാശ നൽകി തരുന്നത് എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനമല്ലേ? ആ ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 5-ാമത്തെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഒരു പ്രതിഫലം നൽകിത്തരും. നമ്മളിത് വായിച്ചാൽ നമുക്ക് വളരെ പ്രതിഫലമുണ്ട്. നമ്മളിത് ധ്യാനിച്ചാൽ, നമ്മളിത് പഠിച്ചാൽ, നമ്മളിതിനെ നിന്ന് പ്രഘോഷിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട്, നിശ്ചയം. അതാണ് സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 19-ാം അധ്യായം മുഴുവൻ ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് വളരെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ചാൽ പറ്റത്തില്ല, വെറും ധ്യാനിച്ചാൽ മാത്രമല്ല, അത് പ്രമാണിക്കണം. എന്താ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് പ്രതിഫലം ദൈവം നൽകി തരിക. സ്തോത്രം. ദൈവത്തിന്റെ ഏറ്റവും വളരെ പ്രധാന പുസ്തകമായ ഈ പുസ്തകം നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുകയോ എത്രമാത്രം ആദരിക്കുകയോ, ആദരിക്കുന്ന എങ്ങനെയാ, തലേണ കീഴെ കൊണ്ട് വെക്കുന്നതിലൂടെയോ, പൊടി പറ്റാതെ ഒരു സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് അതേ രാവിലെ എഴുന്നേറ്റുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിസ് ചെയ്ത് പോയാലൊന്നും അല്ല, മറിച്ച് എന്ത് ചെയ്യണം, അത് വായിക്കുകയും ധ്യാനിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുണ്ടാകും? പ്രതിഫലമുണ്ട്. നിശ്ചയ സ്തോത്രം. അന്നേരം അഞ്ച് കാര്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിച്ചു. ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ജോയിൻ ചെയ്ത നിങ്ങളെല്ലാവരെയും ഞാൻ വളരെയധികം ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ഇതിനു വേണ്ടി സൈൻ ചെയ്ത സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ദൈവം ഒരുക്കാൻ പോവുകയാണ്. ഞാനത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ആ സന്തോഷം നഷ്ടപ്പെടുത്തുവാനായിട്ട് പിശാചു കാണും, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറകോട്ടല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നവരായി തീരാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നാലാമത്തെ ഹെഡിങ്ങിലേക്ക് നമുക്ക് കടന്നു വരാം. നാലാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് വചനധ്യാനം എപ്രകാരം ആയിരിക്കണം. വചനധ്യാനം എപ്രകാരം ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് ഈ വർഷം ജോയിൻ ചെയ്ത എല്ലാവരും അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സർസൈസ് കൂടിയാണിത്. ഞങ്ങൾ ഓരോ പുസ്തകം നിങ്ങൾക്ക് നൽകിത്തരും. ആ പുസ്തകത്തിൽ നിന്ന്, അതിലെ ഓരോ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഒരധ്യായം, രണ്ടധ്യായം നിങ്ങളുടെ ഇഷ്ടം പോലെ വായിക്കാം. നിങ്ങൾ ഈ ധ്യാന പ്രാക്ടിക്കൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ കോഴ്സിൻ്റെ റിക്വയർമെൻ്റ് കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എങ്ങനെ നമുക്കൊരു അധ്യായം ധ്യാനിക്കാം? അതിനുവേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന പുസ്തകം യോഹന്നാന്റെ സുവിശേഷം, അതിൻ്റെ ഒന്നാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം. ഇത് എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇത് ധ്യാനിക്കാൻ വേണ്ടി ഞങ്ങൾ ചില ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ബൈബിൾ ധ്യാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം, പലർക്കും കാണാപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്. പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പറയുകയാണ്, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ ബ്ലെസ്സിങ് കൂടെ പറയുന്നുണ്ട്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. സ്തോത്രം. നോക്കിയേ, അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലെസ്സിങ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ യഹൂദന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, യഹൂദന്മാരെ നിങ്ങൾ നോക്കിയാൽ അവരുടെ നെറ്റിയേൽ അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നറിയ, ചെറിയ തകിട് കൊണ്ട് ഈ ന്യായപ്രമാണം മുഴുവൻ കെട്ടി അവരെന്ത് ചെയ്തിരിക്കുക, നെറ്റിവേൽ ഇങ്ങനെ ഒരു ചരടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അതേപോലെ തന്നെ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു തകിട് ബോക്സിനകത്ത്, ഒരു മെറ്റൽ ബോക്സിനകത്ത് ഈ ന്യായപ്രമാണം കാണും. അവരുടെ അരയിലുണ്ട്, കാലിലുണ്ട്. അവരെ എപ്പോഴും അവർക്ക് ഈ ന്യായപ്രമാണം അവരുടെ മുമ്പിൽ നിന്ന് അവർ മാറ്റിക്കളയത്തില്ല. പക്ഷെ അത് കെട്ടി നടന്നാൽ മാത്രം പറ്റുകയില്ല. ദൈവം എന്താ പറയുന്നറിയോ, നീ രാവും പകലും അതിനെ എന്ത് ചെയ്യണം, ധ്യാനിക്കണം. ഇവിടെ ധ്യാനിക്കുക എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ, ഒരു പശു അയവിറക്കുന്നത് പോലെ അയവിറക്കണം എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ ഒരു പശു അയവിറക്കുന്നത്? നമുക്കറിയാം, സാധാരണ പശുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അഴിച്ചുവിടുന്ന പശുക്കളാണെങ്കിൽ അത് പച്ച കണ്ട് തിന്ന് 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 ആദ്യം തിന്ന് തിന്ന് അങ്ങ് പോകും. തിന്ന് തിന്ന് പോയതിന് ശേഷം അതുങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയോ, എവിടെയെങ്കിലും ഒരു തണലുള്ള ഒരു സ്ഥലത്തേക്ക് കിടന്നുകൊണ്ട് എന്ത് ചെയ്യും, അത് കഴിച്ച ഭാഗങ്ങളെ റീകളക്ട് ചെയ്ത് എൻ്റെ വായിലിട്ട് സലൈവയും കൂടി ഇട്ട് എന്ത് ചെയ്യും, നല്ലവണ്ണം ച്യൂ ചെയ്ത് അല്ലെങ്കിൽ ചവച്ച് ചവച്ച് അതിൻ്റെ മറ്റ് അറകളിലേക്ക് അത് അയച്ചുവിടും. അതാണ് മൃഗത്തിൻ്റെ പോഷകം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ദൈവം വചനധ്യാനത്തിലൂടെയും നമ്മളിലൂടെയും ആഗ്രഹിക്കുന്നത്. എന്താണ്? നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാലും പഠിക്കുകയും മാത്രം ചെയ്താൽ പറ്റുകയല്ല. നമ്മൾ ഇന്നലെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ച് കേട്ടു, ബരോവക്കാരെ കുറിച്ച്. എന്താ, അവർ പോയിട്ട് എന്ത് ചെയ്തു, അത് വചനം അങ്ങനെ തന്നെയാണോ എന്ന് അവർ എന്ത് ചെയ്തു, പരിശോധിച്ച് ധ്യാനിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് നോക്കാം എങ്ങനെ എൻ്റെ ഈ ജീവിതത്തിൽ എനിക്കിതൊന്നുകൂടെ ധ്യാനിക്കാൻ സാധിക്കും, ക്രമീകൃതമായി ധ്യാനിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് പീസസ് എന്ന് പറയും. PIECES പീസസ്. ഓരോ അക്ഷരങ്ങളും ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കാണിക്കുകയാണ്. അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറന്നുപോകരുത്, ഇത് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഈ കോഴ്സിൻ്റെ ഒടുവ് വരെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു എക്സസൈസ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. പീസസ്, നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അതിനകത്ത് ഒരുപക്ഷെ നമുക്ക് വ്യത്യസ്തങ്ങളായ വാക്യങ്ങൾ ഓരോ വിഷയത്തോട് ബന്ധപ്പെട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാം, 1-ാമത്തെ കാര്യം അല്ലെങ്കിൽ നമ്പർ 1, പി എന്തിനെ കാണിക്കുന്നു? പ്രോമിസ് ടു ക്ലെയിം. അതായത് നമ്മളൊരു വേദപുസ്തകം വായിച്ചതിന് ശേഷം ധ്യാനിക്കാൻ നേരത്ത് നമ്മൾ ആ വേദഭാഗത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം, കർത്താവേ ഇന്ന് പകല് എനിക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് ലഭിക്കാനുള്ള വാഗ്ദത്ത വാക്യം ഏതാ? അത് ഒരു വാക്യം വരാം, മറന്നു പോകരുത്, ഒന്നിലധികം വാക്യം വരാം. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണണമെന്നില്ല, അതുകൊണ്ട് വളരെ കൂലങ്കഷമായി നമ്മൾ വായിക്കണം. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ നമ്മളൊരു പ്രമാണം പറഞ്ഞപ്പോൾ പറഞ്ഞത് ശ്രദ്ധയും ക്ഷമയും ദൈവവചനം പഠിക്കുന്നതിന് വേണം എന്ന് പറയാനുള്ള കാര്യം. പത്രം വായിക്കുന്നവർ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1-ാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ലോർഡ് ഷോ മീ വാട്ട് ഈസ് ദ പ്രോമിസ് ഫോർ മീ ടുഡേ. ഇന്നത്തെ പകലിൽ എനിക്ക് ആവശ്യമായ ഒരു വാഗ്ദത്ത വചനം എനിക്ക് തരണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിനെ ധ്യാനിച്ചിട്ട് നമ്മുടെ യാത്രകളിൽ നമ്മൾ പോകുന്ന സമയത്തെല്ലാം ഈ വാഗ്ദത്ത വചനം നമ്മൾ സ്മരിക്കണം അല്ലെങ്കിൽ ഓർക്കണം. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അന്നത്തെ ദിവസത്തിൽ പ്രതിസന്ധികളെ കരകയറ്റുവാനുള്ള ഉത്തേജകമായ ഒരു മരുന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് എനിക്ക് അവിടെ ഒരു വാഗ്ദത്ത വചനമായിട്ട് കിട്ടിയത്. എന്താ അവിടെ വാഗ്ദത്ത വചനം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നമുക്ക് ആരായി മാറാം? ദൈവമക്കളായി മാറാം. നോക്കിയേ, എന്നാൽ അവിടുത്തെ വാഗ്ദത്തം നമുക്ക് കിട്ടി, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചാൽ കർത്താവിൻ്റെ മക്കളായി തീർന്നു. നാളെ വേറൊന്നായിരിക്കാം ലഭിക്കുന്നത്, ഇന്നെനിക്ക് കിട്ടിയിരിക്കുന്നതാ. കർത്താവേ എനിക്ക് നിന്റെ അവിടുത്തെ പിതാവെ അവിടുത്തെ പുത്രനായി തീരാൻ ഭാഗ്യം ലഭിച്ചല്ലോ. യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ കോളിളക്കങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നത് എന്താ, ഞാൻ ദൈവപൈതലായി മാറി. സ്തോത്രം. അന്നേരം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്ത് പ്രോമിസാണ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കാൻ സാധിക്കുന്നത്? അത് 50 വാക്യങ്ങളുണ്ടേ 50 വാക്യങ്ങൾ നോക്കണം. 4 വാക്യങ്ങളേ ഉള്ളെങ്കിൽ 4 വാക്യങ്ങളിനകത്ത് കാണും. ചിലപ്പോൾ ഒരു വേർഡായിട്ടായിരിക്കും ആ വാഗ്ദത്ത വചനം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 2, ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു നോ. ഐ എന്തിനെ കാണിക്കുന്നു? ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു നോ, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇന്ന് ഈ വായിച്ച വചനത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ, നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം, ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ ഇതാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടി ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. അന്നേരം എനിക്ക് ലഭിച്ച അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, വചനം ദൈവമായിരുന്നു. ഈ വചനം ആരാണ്? ദൈവമാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് എനിക്ക് നല്ലധികം ബോധ്യമായി. രണ്ട്, സകലവും അവൻ മുഖാന്തരമുളമായി. കാരണം അവൻ ദൈവമായതുകൊണ്ട് ആ ദൈവത്തിലൂടെയാണ് സകലവും എന്തായി തീർന്നത്? ഉളവായി തീർന്നത്. മറ്റൊരു കാര്യം കൂടെ എനിക്ക് അവിടെ പഠിക്കാനിടയായി തീർന്നു. അതെന്താണെന്ന് അറിയാവോ? ആദിയിൽ വചനമുണ്ടായിരുന്നു. തിയോളജിക്കലി പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവ യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം എന്ന് പറയും. അല്ലെങ്കിൽ യേശു ക്രിസ്തു ബേദലഹേം മുതൽ ഉള്ളവനല്ല, അവൻ പണ്ടേ ഉള്ളവനാണ് എന്നുള്ളതാണ് ആദിയിൽ എന്നുള്ള പ്രയോഗത്തിലൂടെ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുക. കണ്ടോ, നമ്മൾ ആ വചനത്തിലേക്ക് അങ്ങ് ഇറങ്ങുക. അന്നേരം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായി ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒന്നിലധികമായിരിക്കാം, ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കാം. നിരാശപ്പെടരുത്, വീണ്ടും അന്വേഷിക്കുക, ദൈവം തീർച്ചയായിട്ടും അവിടെ വെളിപ്പെടുത്തി തരും എന്നുള്ളതിനകത്ത് തുലവും സംശയമില്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. എറർ ടു അവോയ്ഡ്. കർത്താവേ, ഞാൻ ഇന്ന് പകല് ഉപേക്ഷിക്കേണ്ടതായ തെറ്റുകൾ എന്തെല്ലാമാണ്? വചനം വായിക്കാൻ നേരത്തെ, ധ്യാനിക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം? സമയമെടുത്തിട്ട് എന്ത് ചെയ്യണം? നോക്കണം, കർത്താവ് ഈ വചനം. കാരണം വചനത്തെ വേദപുസ്തകത്തിൽ ഒരു കണ്ണാടിയോട് ഉപമിച്ചിരിക്കുകയാണ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബം. നമ്മുടെ യഥാർത്ഥ പിക്ചറാണ് അവിടെ കാണുന്നത്. അപ്പുറത്ത് വെള്ളമുണ്ട് കേട്ടോ, വചനത്തിന് വെള്ളമൊന്നും കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ച് കണ്ണാടിയിൽ കാണുന്ന അഴുക്കുകളെ കഴുകിക്കളയാൻ വെള്ളമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അതിലേക്ക് കടന്നു വരാം. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുകയാണ്, കർത്താവ് എന്ത് തെറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ എനിക്ക് മാറ്റേണ്ടത്? യോഹന്നാൻ 1:46 അവിടെ എനിക്ക് അവിടെ ഒരു ചെറിയ ഒരു കാര്യം കാണാൻ സാധിച്ചു. നഥനിയേല്, കർത്താവ് ഫിലിപ്പോസ് നഥനിയേലിനെ കുറിച്ച് യേശുവിനെ കുറിച്ചൊക്കെ നഥനിയേലിനോട് യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നഥനിയേൽ ഒരൊറ്റ പ്രഖ്യാപനം അങ്ങ് നടത്തി. എന്താണെന്നറിയോ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു മുൻവിധി. യേശു ആരാണെന്ന് അറിയത്തില്ല, ഒരു കാര്യം കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാതെ ഒറ്റ എന്ത് ഷോർട്ട്, നസറേത്തിൽ നിന്ന് ഇനി ആര് വന്നാലും വല്ല നന്മയും വരുമോ? നോക്കിയേ, അതെന്താണെന്ന് അറിയാവോ? നമ്മള് ഉപേക്ഷിക്കേണ്ടതായ ഏറ്റവും വലിയ തെറ്റ്, കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ഒരു വിളംബരങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുവാൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ് അതവിടെ പഠിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. 4, കമാൻഡ് ടു ഫോളോ, പിൻപറ്റേണ്ടതായ കൽപ്പനകൾ. കമാൻഡ്സ്, എന്തെങ്കിലും കമാൻഡ്സുകൾ ഉണ്ട്, ഞാൻ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായ കൽപ്പനകൾ അവിടെയുണ്ടോ? കൽപ്പന എന്ന് പറയുമ്പോൾ ധാരാളം കൽപ്പനകൾ കാണും. വേദപുസ്തകത്തിൽ തന്നെ ആരാണ്ട് ഇങ്ങനെ ഒരു ലേഖനത്തിൽ എനിക്ക് വായിക്കുവാനിടയായി തീർന്നു. ഞാൻ ഇന്ന് വരെ കൗണ്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ നമ്പർ ശരിയാണോന്ന് അറിയത്തില്ല. 139 കൽപ്പനകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയത്തില്ല, ആരും എഴുതിയെടുക്കരുത്, എൻ്റെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അതിൻ്റെ അർത്ഥം ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒറിജിനൽ ഭാഷയെ പഠിക്കുമ്പോൾ ധാരാളം കൽപ്പനകൾ നമ്മുടെ മലയാളത്തെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഒറിജിനൽ ഭാഷയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ധാരാളം കൽപ്പനകൾ. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ നിറയുക, അതൊരു കൽപ്പനയാണ്. ശത്രുവിനെ സ്നേഹിക്കുക, അതൊരു കൽപ്പനയാണ്. ഇതൊക്കെ കൽപ്പനകൾ ധാരാളമുണ്ട്. എന്തുവാട്ട, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ പറയുന്ന ഒരു കൽപ്പന എന്താണെന്ന് നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 1:10-11 വാക്യങ്ങൾ. എന്താ അവിടെ വന്നിരിക്കുന്നത്? അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. എന്നൊരു യേശു ക്രിസ്തു രക്ഷകനായിരുന്നു, അവൻ ലോകത്തിന്റെ രക്ഷകനായി വന്നു, എന്നാൽ നമുക്ക് എന്ത് സംഭവിച്ചില്ല? അത് അറിയുവാനുള്ള വ്യക്തത അല്ലെങ്കിൽ അതിനുള്ള ഹൃദയ കണ്ണുകൾ എന്ത് ചെയ്തില്ല, തുറന്നില്ല. അതുകൊണ്ട് നമുക്ക് പിൻപറ്റേണ്ട കൽപ്പന അവിടുത്തെ എന്താ? യേശു ആരാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പിൻപറ്റുവാൻ നമ്മളെ കടപ്പെട്ടവരാണ് എന്ന് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൽപ്പനയായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്ന ഒരു കാര്യമായിരിക്കാം. അതെന്താണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത് അത് നിങ്ങൾ എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. അഞ്ച്, അവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ് എക്സാമ്പിൾസ് ടു ഫോളോ. പിൻപറ്റേണ്ടതായ മാതൃകകൾ വല്ലതും ഉണ്ടോ? പിൻപറ്റേണ്ടതായ മാതൃകകൾ ചിലപ്പോൾ ഒരു വ്യക്തിയെ എടുത്ത് കാണിച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു സമൂഹത്തെ കാണിച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു സംഭവത്തെ എടുത്തായിരിക്കാം അവിടെ പിൻപറ്റേണ്ട മാതൃകയായിട്ട് കാണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം മുഴുവൻ വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലല്ലോ. അവിടെ നമുക്ക് പിൻപറ്റേണ്ട ഒരു മാതൃക എന്താണെന്നറിയാവോ? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇതാ, ഷിമോൻ, അന്ത്രയോസ്, ഈ യേശു ആരാണെന്ന് മനസ്സിലാക്കി. യേശു ഒരു മശിഹയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ത്രയോസ് ചെയ്ത എന്താണെന്നറിയാവോ? അവൻ തൻ്റെ സഹോദരനായ ഷിമോനെ കണ്ട ഉടനെ ഓടി ചെന്ന് അവനോട് പറയുക, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടെത്തിയിരിക്കുന്നു. ഇവിടുത്തെ എന്താ നമ്മൾ പിൻപറ്റേണ്ട മാതൃക? ഇവിടുത്തെ മാതൃക എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ? നമ്മൾ കേട്ട സുവിശേഷം, സമാധാന സന്ദേശം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ കടപ്പെട്ടവരാണ്. ഇവിടെ ഇതാ, അന്ത്രയോസ് തന്റെ സഹോദരനോട് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഭവനത്തിലുള്ളവരോട് പറയുന്നുണ്ടോ? ബന്ധുമിത്രാദികളോട് പറയുന്നുണ്ടോ? അവിടെ ഇതേ, അതെ, അങ്ങനെ നമ്മൾ പല രീതിയിൽ, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടോ? പിൻപറ്റേണ്ട നല്ലൊരു മാതൃകയാണ് ആരെ? അന്ത്രയോസ്. ഇനിയും മറ്റൊരു കാര്യം, 6-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. സിൻസ് ടു കൺഫസ്, ഏറ്റുപറയേണ്ടതായ പാപങ്ങൾ ഏതെല്ലാം ആണ് എൻ്റെ ജീവിതത്തിലെ കുറവ്. കർത്താവേ, ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ എന്തല്ല, അതൊന്ന് കർത്താവെ ഒന്ന് മാറ്റിത്തരണമേ. അതെനിക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം. എനിക്ക് മാറ്റിത്തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്താണെന്നറിയാവോ? ഈ നഥനിയേൽ ആരുടെ അടുത്ത് വന്നു? കർത്താവിൻ്റെ അടുത്ത് വന്നു. പറഞ്ഞ കർത്താവ് നഥനിയേലിനോട് എന്താ പറയുന്നതെന്നറിയോ? എന്താ പറഞ്ഞത്? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, നഥനിയേൽ ആ കുറച്ചു നാൾ മുമ്പേ 46 അവൻ പറഞ്ഞതാണ്, നസറേത്തിൽ നിന്ന് വല്ലോ നന്മയും വരുമോ എന്ന് പറഞ്ഞതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ, ഈ യേശുവിന്റെ മുമ്പിൽ വന്നപ്പോൾ യേശു പറയാ, നീ അത്തിയുടെ കീഴെ നിൽക്കുന്ന ഞാൻ അന്നേ കണ്ടു, ഈ ഫിലിപ്പോസ് നിന്നോട് പറയുന്നതിന് മുമ്പേ നിന്നെ ഞാൻ എന്ത് ചെയ്തു? സർവജ്ഞാനിയായ ദൈവം. നോക്കിയേ, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും വിധിക്കാനോ വിമർശിക്കാനോ തരം താഴ്ത്തുവാനോ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാനോ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് അവകാശമില്ല എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 6 വ്യത്യസ്തങ്ങളായ പ്രിൻസിപ്പിൾസ് നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും സമയമെടുത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ ആരംഭിക്കണം. തീർത്ഥാവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ കോഴ്സ് മുമ്പോട്ട് പോകും തോറും നമുക്ക് പുതിയ നിയമം മുഴുവനും ഇതുപോലെ തന്നെ പഠിക്കാൻ ദൈവം അവസരം തരട്ടെ. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളും പഠിക്കാൻ ദൈവം അങ്ങനെ ധ്യാനിച്ച് മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും അവസരം തരട്ടെ. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ധ്യാന രീതികൾ. ഇതിൻ്റെ ഓഡിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, അന്നേരം നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഇപ്പം ജനനത്തെക്കുറിച്ച് പഠിച്ചു, ജനിക്കുന്ന ഒരാൾക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഭക്ഷണത്തിൻ്റെതായ പുസ്തകമായ വേദപുസ്തകത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇനിയും 3-ാമത്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ശുദ്ധമായ വായു. 3:3 നമുക്ക് കടന്നു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുദ്ധമായ വായു, അല്ലെങ്കിൽ ശുദ്ധവായു എന്ന് നമ്മൾ പറയും. എന്താണ് അശുദ്ധ വായു പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചില വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു സംഭവം മനസ്സിലാക്കുവാനിടയായി തീർന്നു. നിങ്ങൾ പലരും പത്രങ്ങളിലൂടെ അത് വായിച്ചു മനസ്സിലാക്കിയതാണ്. 7 മെയ് 7 2000-ൽ വിശാഖപട്ടണത്തിൽ വലിയൊരു അപകടമുണ്ടായി. ഒരു കെമിക്കൽ മേഖലയിൽ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായത് മൂലം ഏതാണ്ട് 11-ൽ ആൾക്കാർ മരിക്കുവാനിടയായി തീർന്നു. ആ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത് ഏതാണ്ട് 1000-ക്കണക്കിന് ആൾക്കാർ ഇന്നും രോഗത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഒരു നല്ല വായു നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ അത് വളരെയധികം ബാധിക്കും. ഈ ലാബിലൂടെ ഉള്ള ഈ ഗ്യാസ് ലീക്കേജ് മൂലം നിങ്ങൾ കണ്ട് പത്രത്തിൽ കണ്ടതാണ്, നോക്കി സ്ത്രീകള്, കുട്ടികള്, മൃഗങ്ങള്, അങ്ങനെ ധാരാളം ജീവനുള്ള ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. കാരണം ശുദ്ധമായ ഒരു വായു ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊന്ന് പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെപ്പോഴും മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു, ആത്മാവിൻ്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. മറന്നു പോകാതെ ഓർത്തിരിക്കണം, ആത്മാവിൻ്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ തയ്യാറാക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എനിക്ക് വളരെ പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റിയതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതുമായ ഒരു നിർവചനം ഇതാണ്: നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? നാം ദൈവത്തോട് സംസാരിക്കുക, അതുപോലെ തന്നെ ദൈവം നമ്മോട് സംസാരിക്കുക. ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, വൺ വേ ട്രാഫിക് അല്ല, ടു വേ. അങ്ങോട്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഇങ്ങോട്ടും നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ്, ആശയവിനിമയം പൂർണ്ണമായി തീരുന്നത്. അതിന് പ്രാർത്ഥന എന്താണ്? നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, ആരോഗ്യപരമായ ആത്മീയ ജീവിതത്തിന് ഈ രണ്ടു മേഖലകളിലുള്ള ആശയവിനിമയം അത്യന്താപേക്ഷിതമാണ്. മറന്നു പോകാതെ ഓർത്തിരിക്കണം, എന്താണ്, ആരോഗ്യപരമായ ആത്മീയ ജീവിതത്തിന് ഈ രണ്ട് മേഖലയിലുള്ള ആശയവിനിമയം അത്യന്താപേക്ഷിതം. ഏതല്ല രണ്ട് മേഖല? അങ്ങോട്ടും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഇങ്ങോട്ടുമുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. അതായത് എന്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം, പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു ശുദ്ധവായുവിന് തുല്യമാണെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാൻ ഈ വേദം നമ്മൾ ദൈവാനുവച്ചാൽ കർത്താ വിവിധ തിയോളജിക്കൽ വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഉപദേശം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 അടിസ്ഥാന പ്രമാണങ്ങൾ അറിഞ്ഞിരിക്കണം. ദയവായിട്ട് നിങ്ങളിതൊരിക്കലും മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഉപദേശം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ 4 അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, യേശു എന്ത് കൽപ്പിച്ചു? ഇപ്പം ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ച് യേശു എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കണം. ഉപദേശം സ്ഥാപിക്കാനുള്ള 4 അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, യേശു എപ്രകാരം അത് പ്രാവർത്തികമാക്കി തീർത്തു. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്, താന് കൽപ്പിക്കുക മാത്രമല്ല, അവൻ അതെന്ത് ചെയ്യും, പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് യേശു എന്ന അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് ചെയ്തു? കാണിച്ചു തന്നു. ഇനി മൂന്ന്, അപ്പോസ്തോലന്മാർ ആ ഉപദേശം മാതൃകയാക്കിയോ? യേശു പഠിപ്പിച്ച, യേശു പ്രാവർത്തികമാക്കിയ ആ ഉപദേശത്തെ അപ്പോസ്തോലന്മാർ എന്ത് ചെയ്തോ? അത് മാതൃകയാക്കി തീർത്തോ? അല്ലെങ്കിൽ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ അവരത് പ്രാവർത്തികമാക്കിയോ? നാല്, അപ്പോസ്തോലന്മാർ ലേഖനമെഴുതിയപ്പോൾ ലേഖനത്തിൽ ഈ വിഷയത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുണ്ടോ? നോക്കിയേ, അപ്പോസ്തോലന്മാർ ലേഖനത്തിൽ ആ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ടോ? ഇതാണ് നാല് അടിസ്ഥാന പില്ലേഴ്സ് ടു എസ്റ്റാബ്ലിഷ് എ ഡോക്ടർ. ഒരു ഉപദേശം സ്ഥാപിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു എന്ത് കൽപ്പിച്ചു? യേശു ആ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയോ? അതെ, അപ്പോസ്തോലന്മാർ അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കിയോ? അപ്പോസ്തോലന്മാർ ആ വിഷയം ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. പ്രാർത്ഥന നമുക്ക് നോക്കിയേ. പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന്, കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് എന്ത് ചെയ്തു? കൽപ്പിച്ചു. ധാരാളം വാക്യങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. അതിനകത്തൊരു വാക്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചിലർ ഒരുപക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എപ്പോഴിത് തീരും? ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ജഡം സമ്മതിക്കുന്നില്ല. ഇവിടെ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം ഇതാ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നോക്കിയേ, കർത്താവ് കൽപ്പിച്ചു. ഇനി നമ്മുടെ പ്രമാണത്തിന്റെ രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് കടന്നു വരാം. എന്താണ്? കൽപ്പിക്കുക മാത്രമല്ല, പ്രാവർത്തികമാക്കിയോ? നോക്കിയേ, നോക്കി രണ്ട്, മർക്കോസ് വിശേഷം 1:35 കടന്നു വരുമ്പോൾ, മർക്കോസ് വിശേഷം 1:35 വാക്യത്തിൽ എന്താ പറയുന്നത്? അവൻ അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചേർന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നോക്കിയേ, പ്രാർത്ഥനയെക്കുറിച്ച് കൽപ്പിക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് മനസ്സിലാക്കിയ യേശു തൻ്റെ ബിസി ഷെഡ്യൂൾ, അതിഭയങ്കരമായ തിരക്കിന് മുമ്പായിട്ട് അവൻ അതിരാവിലെ അധികാലത്ത് എഴുന്നേറ്റു, ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി അവൻ എന്ത് ചെയ്തു? ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി താൻ പ്രാർത്ഥിച്ചു. ഇനിയും മൂന്ന്, അപ്പോസ്തോലന്മാർ മാതൃകയാക്കിയോ നോക്കാം. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന, അപ്പോസ്തോലന്മാർ എന്ത് ചെയ്തു? മാതൃകയാക്കിയതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്താണ് അവിടെ വായിക്കുന്നത്? നമ്മളവിടെ വായിക്കുകയാണ്, അപ്പോസ്തോലന്മാർ എന്ത് ചെയ്തു? അവരത് മാതൃകയാക്കി. അപ്പോസ്തോലന്മാർ മാതൃക, അപ്പോസ്തോല പ്രവൃത്തി 4:24 വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മളവിടെ വായിക്കുന്നു, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ ഒരുമനപ്പെട്ട്, അതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുമനപ്പെട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഈ വാക്ക് പദം അപ്പോസ്തോല പ്രവൃത്തിയിൽ പല പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട്, വൺ അക്കോർഡ് എന്നുള്ളത്. അവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കി. പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ, സഭയ്ക്ക് നിലനിൽക്കാൻ മേലാത്തൊരു സാഹചര്യം കടന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊരുമനപ്പെട്ട് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. പ്രാവർത്തിക ലേഖനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തോലന്മാർ എന്ത് ചെയ്തു? ലേഖനം എഴുതിയപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ചു. അതിന് നല്ലൊരു തെളിവാണ് 1 Petros 4:7. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാ എഴുതുന്നത്? പത്രോസാ. എന്താ പത്രോസ് പറഞ്ഞു നോക്കിയേ, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുക. അവിടെ പറയുകയാണ്, സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് എന്തുള്ളവരാകണം? സുബോധമുള്ളവരും നിർമ്മധരുമായിരിപ്പീൻ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മധരുമായിരിപ്പീൻ. സ്തോത്രം. ഈ പത്രോസ് ഇങ്ങനെ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഗദസമന ആ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ പോയിരുന്ന് ഉറങ്ങിയതാ. ആ ഉറക്കം മൂലം ഉണ്ടായ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും തനിക്ക് പറയാൻ. അതുകൊണ്ട് താൻ ലേഖനം എഴുതുമ്പോൾ എന്ത് പറയുകയാണെന്നറിയോ, ഇനിയും ദയവായിട്ട് എനിക്കുണ്ടായ അബദ്ധം വേറെ ആർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ പറയുക, പ്രാർത്ഥനയിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, സോബർ, നിങ്ങൾ നിർമ്മതരായിരിക്കണം. ഒരു ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ, വിശ്വാസിയായ ഡോക്ടർ അമ്മച്ചിയോട് പറഞ്ഞെന്നാ പറയുന്നത്, അമ്മച്ചി പ്രാർത്ഥിക്ക്. അമ്മച്ചി ഒരു 3 മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് പിറ്റേ ആഴ്ചയെ വന്ന് പറഞ്ഞാൽ മതി വല്ലതും, എന്നിട്ട് വേറൊരു നമുക്ക് സ്കാനിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇപ്പം നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ, ചില ആൾക്കാരെ പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർക്ക് വലിയ ഇഷ്ടം, പ്രത്യേകിച്ച് പബ്ലിക് മീറ്റുകളിലൊക്കെ. എന്താ, കണ്ണടച്ചിരുന്ന് എന്ത് ചെയ്യാം, ഉറങ്ങാൻ. പ്രിയമുള്ളവർ ഇവിടെ പറയുകയാണ് എന്താണെന്നറിയോ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സുബോധമുള്ളവരും നിർമ്മധുരമായിരിക്കണം. അന്നേരം നോക്കിയേ, 4 പ്രമാണങ്ങളെ നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നു ഉപദേശം സ്ഥാപിക്കുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് കടന്നു വരാം, പ്രാർത്ഥനയെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാണാൻ കഴിയുന്നു, എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പലരും ചോദിക്കുന്ന ചോദ്യം, പ്രാർത്ഥിച്ചുകൊണ്ട് വല്ല കാര്യം വല്ലതും ഉണ്ടോ, പ്രാർത്ഥിച്ചാൽ വല്ല കാര്യങ്ങൾ നടക്കുമോ? ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനക്കാർ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ എന്താ വേദപുസ്തകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം, എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? 1, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം വർദ്ധിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. 1, ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ, റിലേഷൻഷിപ്പ് വിത്ത് ദ ഗോഡ്, റിലേഷൻഷിപ്പ് വിത്ത് ദ ഗോഡ് ഹെഡ്. ആ ദൈവവുമായിട്ടുള്ള വലിയ കൂട്ടായ്മ ബന്ധം പ്രാർത്ഥനയിലൂടെ വർദ്ധിക്കുന്നതായിട്ട് സങ്കീർത്തനം 42:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചൊല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. പ്രാർത്ഥനയിലൂടെ ഒരു ഭക്തൻ ആഗ്രഹിക്കുകയാണ്, ദൈവമേ, ലോർഡ്, ഐ വാണ്ട് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് യു. നമ്മുടെ ലോക ഈ ലോക ജീവിതത്തിൽ മറ്റെന്ത് കാര്യത്തിലേക്ക് നമ്മൾ ഫെലോഷിപ്പിന് വേണ്ടി സമയം വേർതിരിച്ചാൽ നമുക്ക് ആശ്വാസം തരത്തില്ല. ഇവിടെ ഈ ഒരു ഭക്തൻ പറയുകയാണ്, ഐ വാണ്ട് ഹാവ് മോർ ഫെലോഷിപ്പ് വിത്ത് യു. ദൈവം അങ്ങുമായിട്ട് എനിക്ക് കൂടുതൽ ഫെലോഷിപ്പ്, കൂട്ടായ്മ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, പ്രശ്നങ്ങളെ അതിജീവിക്കുക. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നതെന്ന് ആർക്ക് എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റിയാല. ഒരു കാറ്റ് പോലെ, കാറ്റ് നിന്ന് എവിടുന്നാണ് വരുന്നത്, എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ, ഏതെല്ലാം രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പത്രോസ് തന്നെ ഒരു നല്ല മരുന്ന് തന്നിരിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി. ഒരുപക്ഷെ ഇന്ന് ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ല എനിക്ക് ആത്മീയമായി വളരാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ദുഃഖമായിരിക്കാം, ആരോടും പറയാൻ മേലാത്ത ഒരു പ്രശ്നമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഒരു വലിയ വാക്തത്വ വചനം നമുക്ക് നൽകി തരികയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നു. സ്തോത്രം. നമ്മുടെ സകല ചിന്താകുലങ്ങളും നമുക്ക് അവൻ്റെ മേലിടാം. ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് കർത്താവിങ്കിലേക്ക് കൊടുത്ത് കർത്താവ് അതിനൊരു പരിഹാരം നൽകി തരും. മൂന്ന്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകിത്തീരുവാൻ. യോഹന്നാന്റെ സുവിശേഷം 16:24 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം സ്തോത്രം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സന്തോഷം, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയം, നമ്മളെ പലപ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളിലൂടെ കടത്തിവിടുന്ന ആ പ്രശ്നമുണ്ടല്ലോ, അത് കർത്താവിങ്കിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്നറിയോ, കർത്താവ് അതിനൊരു പരിഹാരം വരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷം പൂർണ്ണമാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് തൊട്ട് നമ്മൾ ആ വിഷയത്തെ ഓർത്ത്, ആത്മാർത്ഥമായി ഓർത്ത് പ്രാർത്ഥിച്ചേ കർത്താവ് അതിൻ്റെ പരിഹാരം വരുത്തും. ഇനിയും 4, മറ്റൊരു പ്രാധാന്യം അവിടെ കൊടുത്തിട്ടുണ്ട്, ആത്മീയ ബലം പ്രാപിപ്പാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൗതിക വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. എന്താണ് ആത്മീയ ബലം? അപ്പോസ്തല പ്രവൃത്തികൾ 4:31, അവര് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളവിടെ വായിക്കുന്നു, ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം, സ്തോത്രം, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നോക്കിയേ, അവർക്ക് ആത്മീയമായ ബലം ലഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന, പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ? ആത്മീയമായ ഫലം. പിശാചി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഭയപ്പെടുത്തും കേട്ടോ. ദൈവം അനുവദിച്ചാൽ നമുക്കൊരു വിഷയം പിന്നീട് പഠിക്കാം, സൈറ്റനോളജി എന്ന് പറഞ്ഞൊരു വിഷയമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പിശാജ് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ ആക്രമിക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഡൗട്ട് കൊണ്ടുവരും, പല ഡി ഉണ്ട് കേട്ടോ. 1, ഡൗട്ട്സ്, നമ്മുടെ ജീവിതത്തിൽ സംശയം കൊണ്ടുവരും. അതുപോലെ പിശാജ് കൊണ്ടുവരുന്ന മറ്റൊരു ഡി ആണ് ഡിവിഷൻ, വിഭാഗീയത. കുടുംബത്തിൽ, ദേവാലയത്തിൽ, ജോലി സ്ഥലങ്ങളിൽ വിഭാഗീയത. മറ്റൊരു ഡി ആണ് ഡിസ്കറേജ്മെന്റ്, നിരാശപ്പെടുത്തുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഡീസ് നമ്മുടെ നേരെ അമ്പെയ്ത് പിശാജ് വിടുമ്പോൾ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറയ്ക്കുന്നതായിട്ട് കാണാം. സ്തോത്രം. ആത്മീയ ബലം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. ഇനിയും 5 കാര്യങ്ങളുടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ജീവിതങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മനോഹരമായ ഒരു എക്സാമ്പിളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 12:5, അവിടെ എന്താ കാണുന്നത്? പത്രോസ് തടവിൽ കിടക്കുമ്പോൾ ആര് പ്രാർത്ഥിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്? സഭ അവനു വേണ്ടി. നോക്കി ആ പദം ശ്രദ്ധിച്ചോ. 7 നമുക്ക് ആ വാക്യത്തിൽ തന്നെ പഠിക്കാനുണ്ട്, ഇപ്പൊ നമുക്ക് പോകാൻ സമയമില്ല. അവിടെ പറയുകയാണ്, ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി എന്ത് ചെയ്തു? ദൈവത്തോട്. കണ്ടു, മറ്റുള്ളവരുടെ വിടുതലിനു വേണ്ടി വിശ്വാസ സമൂഹം ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ഇമ്പോസിബിൾ എന്ന് എഴുതി വെച്ചിരുന്ന സ്ഥലത്തെ പോസിബിൾ ആക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിച്ചു. സ്തോത്രം. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഇന്ന് രാത്രി നമ്മള് നമ്മുടെ ഭവനങ്ങളിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ദൈവവചനം പഠിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നേപ്പാളിലും ഭൂട്ടാനിലും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ബർമയിലും ഒക്കെ എത്രയോ ശുശ്രൂഷകരാണെന്നറിയോ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. ചൈനയിലും ഒക്കെ അവരൊക്കെ ഭവനങ്ങളിൽ ഭാര്യമാരും മക്കളും ഒക്കെ ദുഃഖിച്ചിരിക്കുക. ഞാൻ ജമ്മു കാശ്മീരിൽ ഒരു സെമിനാറിലെ ക്ലാസ് എടുക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുകയാണ്, ലേഡീസിൻ്റെ റോയിൽ ഒരു സഹോദരി ഇരുന്ന് കരയുന്നു. മീറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കോർഡിനേറ്ററോട് ചോദിച്ചു, എന്താ അവിടെ ഇരുന്ന് ഒരു സഹോദരി കണ്ടമാനം കരയുന്നത്? ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറയിൽ ആ സ്റ്റേജിൻ്റെ അടുത്ത് വായിട്ട് ഈ സഹോദരിയും ആ സഹോദരിയുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന മകനൂടെ വന്ന് നിൽക്കും. ഞാൻ പെട്ടെന്ന് പാസ്റ്ററോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞങ്ങൾ മലയാളികൾ തന്നെയാണ്. അയ്യോ. ഞാൻ ചോദിച്ചു, ആ എന്ത് പറ്റി? ഉടനെ എന്നോട് പറഞ്ഞു, കരച്ചിൽ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ വന്നതാ. ഒരു കള്ളക്കേസിൽ എൻ്റെ ഭർത്താവിനെ പിടിച്ചു. 3 വർഷമായി, ഇപ്പോഴും കാരാഗ്രഹത്തിലാണ്. ഇന്ന് രാത്രിയിൽ ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ കിടക്കുന്നു. നമുക്ക് ഇന്ന് രാത്രി മുതൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കും. എൻ്റെ സഭയിലെ ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ആത്മീയ നേതൃത്വത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ വിടുതൽ അയക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കിയേ, ഒരിക്കലും അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആ പ്രാർത്ഥിക്കുന്നവർ നടുവിലേക്ക് ദൈവം എന്ത് ചെയ്തു? പത്രോസിനെ ആയി കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥനയുടെ ശക്തിയെ ആരും കുറച്ച് കാണരുതേ ദൈവമക്കളെ. അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രാർത്ഥനയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? പ്രാർത്ഥനയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതായ 4 കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ആക്ട്സ് എന്ന് പറയും. ACTS, ആക്ട്സ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ACTS. പ്രാർത്ഥനയിൽ ഈ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചത് കേട്ടിട്ട് വേണം നമ്മുടെ ഇന്നു മുതലുള്ള പ്രാർത്ഥനയുടെ ചില രീതികൾ നമ്മളൊന്ന് മാറ്റിയെടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പ്രാർത്ഥനയിൽ 1 ഉണ്ടായിരിക്കേണ്ടത് ഒരു അഡോറേഷനാണ്, ആരാധന. 1, അഡോറേഷൻ, ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമുക്ക് 1 ദിനവൃത്താന്തം 29:11 വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. 1 Chronicles 29:11. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിലും മീതെ തലവനായിരിക്കും. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ആദ്യം ദൈവത്തിന് ആരാധന കൊടുത്തോണ്ട് വേണം നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കും. അല്ലാതെ കയറിയിരുന്നുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചങ്ങ് തുടങ്ങുവല്ല. ദൈവത്തിന് സകല മഹത്വവും ഈ സ്തുതിയും സ്തോത്രവും ഒക്കെ സ്വീകരിപ്പാൻ ഇവൻ മാത്രമേ യോഗ്യനുള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ്, അഡോറേഷൻ. ഇനി 2 പോയിന്റ് നോക്കിയേ, കൺഫഷൻ. പാപം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. നമ്മുടെ പാപമെല്ലാം നിറഞ്ഞ, അശുദ്ധിയെല്ലാം നിറഞ്ഞ പൊടിപടലങ്ങളുമായിട്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് നമ്മൾ എത്ര നിലവിളിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുഷ്ഠരോഗിയായ ഒരു വ്യക്തി കയ്യെ ഉള്ള നഖങ്ങളെല്ലാം പോയി, അതേ കൂടെ ഇങ്ങനെ ബ്ലഡും പഴുപ്പും എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക. ആ വ്യക്തി ഭിക്ഷയാചിച്ചുകൊണ്ട് ഓരോ വീട്ടിലേക്ക് കടന്നു വരുന്നു, കുറച്ച് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 5-സ്റ്റാർ ചോക്ലേറ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് നമ്മുടെ കൈ, കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുത്ത് ഇത് വാങ്ങിച്ചോ എന്ന് പറയാൻ നമ്മൾ പേർ അതിന് അനുവാദം കൊടുക്കുക? ഒരിക്കലുമില്ല. വേദപുസ്തകത്തിൽ പാപത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം ഇതാണ്, കുഷ്ഠത്തിന് തുല്യമായിട്ടാണ്. അന്നേരം നമ്മള് പാപം നിറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് എത്ര മനോഹരമായ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ചെന്നാലും കർത്താവ് അംഗീകരിക്കത്തില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പാപം കർത്താവിനോട് ഏറ്റുപറയണം. സങ്കീർത്തനം 51:3-7 വാക്യങ്ങൾ വളരെയധികം അതിന് തെളിവായി നൽകുന്ന ഒരു വാക്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദാവീദിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായപ്പോൾ ദാവീദ് നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51. എന്താ ദാവീദ് പറഞ്ഞത്? എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. ഹീ റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. കർത്താവേ, ഞാൻ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ പാപം. പിന്നെ അതിൻ്റെ അടുത്ത വാക്യം കണ്ടോ? നിന്നോട് ഞാൻ പാപം ചെയ്തു. നോക്കിയേ, തൻ്റെ കുറ്റത്തെ താനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 1 അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്, പിതാക്കന്മാർ ചെയ്ത തെറ്റുപോലും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാപം ഏറ്റുപറയുന്ന നെഹമ്യാവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയിൽ 2 കൺഫഷനാണ്. 3, നമുക്ക് കാണാൻ കഴിയുന്നു താങ്ക്സ് ഗിവിങ്, നന്ദി കരയേറ്റ്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ 3 ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നന്ദി കരയേറ്റ്. ഫിലിപ്പി ലേഖനം 4:6 ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, എനിക്ക് തന്ന നന്മകൾക്കായി സ്തോത്രം. കൺഫെഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് എന്ത്? താങ്ക്സ് ഗിവിങ്. ഇനിയും 4 പോയിന്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സപ്ലിക്കേഷൻ. സപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും മധ്യസ്ഥത, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 1 2 അതിൻ്റെ 1:2 നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്നേരം നിങ്ങൾ നോക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ? ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുക. ദൈവമേ, അങ്ങ് എത്ര വലിയവനാണ്, അങ്ങ് എത്ര സർവശക്തനാണ്. ഞാനൊരു പ്രാർത്ഥനയുടെ മോഡൽ നിങ്ങളെ പ്രാർത്ഥിച്ച് കേൾപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞ സംസാരമാണല്ലോ, എങ്കിലും ഞാൻ ഓർപ്പിക്കുക, എൻ്റെ ഒരു ഫോർമാറ്റ് മാത്രം പറയുക. പിതാവേ, അങ്ങ് എത്ര വലിയവനാണ്, അങ്ങ് എത്ര വിശ്വസ്തനാണ്, അങ്ങാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിതാവും പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവനും. പിതാവേ, അങ്ങാണല്ലോ എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ തെറ്റുകളെ അങ്ങ് എന്നോട് ക്ഷമിക്കണം പിതാവേ. അതേപോലെ തന്നെ നമ്മൾ പറയണം, പിതാവേ, അങ്ങയുടെ മുമ്പിൽ വരുവാൻ എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ പുത്രനിലൂടെ എനിക്ക് ലഭിച്ച ആ പദവികൾക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന ഈ യാഗങ്ങളെ, ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മുടെ സമയം ഓടിപ്പോകുന്നല്ലോ. എപ്പോൾ പ്രാർത്ഥിക്കണം? അവിടെ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നു, പ്രാർത്ഥന എപ്പോഴും വേണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതെങ്കിലും വേദപുസ്തകത്തിൽ നമുക്ക് അന്ന് ഒന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നു, അതികാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മാതൃക വളരെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അതികാലത്തെ ഉള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 55:16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം. നോക്കിയേ, വ്യത്യസ്ത സമയങ്ങളിലുള്ള പ്രാർത്ഥന. ഈ സമയത്തിനൊക്കെ വളരെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ആ പ്രാർത്ഥനയിൽ, ആ സമയത്തുള്ള പ്രാർത്ഥനയിൽ ചില സമയത്തിലുള്ള ചില വ്യത്യാസങ്ങളും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഭക്തന്മാർ അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് തെസലോനിക്കി ലേഖനത്തിൽ 3 കാണാൻ കഴിയുന്നു, പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ഇടവിടാതെ പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത് പ്രാർത്ഥന എന്ന് നമുക്ക് പഠിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, 6 നമുക്ക് കടന്നു വരാം. പ്രാർത്ഥനയിലെ ത്രിത്വം, ട്രിനിറ്റി ഇൻ പ്രയർ. പ്രാർത്ഥനയിലെ ത്രിത്വം, പ്രാർത്ഥനയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന പിതാവിനെ അഡ്രസ്സ് ചെയ്തേ നമ്മൾ പ്രാർത്ഥിക്കാവും. പിതാവിനെ അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാ, എന്താ പ്രാർത്ഥിച്ചത്, എങ്ങനെയാ പ്രാർത്ഥിപ്പിച്ചത് നമ്മൾ കണ്ടു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അന്നേരം നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് ആരെയാണ്? പിതാവിനെ ആയിരിക്കും. അതാണ് മത്തായി 6:9 നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മാതൃകയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. 2, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇന്ന് ദയവായിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് മുതൽ ആരും യേശുവിൻ്റെ നാമത്തിൽ ആമേന്ന് പറയരുത്. എന്ത് പറയണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. എന്താണെന്നറിയാവോ? യേശു എന്നത് തൻ്റെ മാനുഷിക പേരാണ്, ക്രിസ്തു എന്നത് തൻ്റെ ദൈവിക പേരാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മാനുഷിക ദൈവിക സ്വഭാവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുന്നു. പിതാവിനോടായിരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം, മൂന്ന്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യത്തിൽ, യൂദ ആ അനേക ഉപദേശങ്ങളുള്ള ഒരു പുസ്തകമാണല്ലോ യൂദയുടെ ലേഖനം. അതിനകത്ത് യൂദ പ്രാർത്ഥനയുടെ ഉപദേശത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. എന്ന് നോക്കിയേ, ഇന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥനയിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാണ്? പിതാവിനെ അഡ്രസ് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അതാണ് അവിടെ പ്രധാനമായി ഓർപ്പിക്കുന്നത്. ഓക്കെ, ഇനി 7-ാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. 7, എനിക്ക് ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാൻ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും മറുപടികൾ ലഭിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി വർഷങ്ങളായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിലുള്ളവർ തന്നെ പ്രാർത്ഥിച്ച് മടുത്തവർ കാണുമായിരിക്കാം. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് മറുപടി ലഭിക്കാത്തത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ അവിശ്വാസമാണ്. നമുക്ക് പൂർണ്ണ വിശ്വാസമില്ല. എനിക്ക് ധാരാളം സംഭവങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ഇല്ലല്ലോ. നമ്മുടെ അവിശ്വാസം എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുവാൻ കഴിയുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. 2, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തില്ല. അതാണ് സദൃശവാക്യങ്ങൾ 28:9 നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകും. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10 വായിക്കുന്നുണ്ട്, കൊർനെല്യോസ് നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ അവൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധി ചെന്നെന്ന് വായിക്കുന്നുണ്ട്, പക്ഷെ മറുപടി കിട്ടിയതായിട്ട് വായിക്കുന്നില്ല. കാരണം എന്താ? പത്രോസ് ചെന്ന് അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്, അവൻ ദൈവവേദനായതിനു ശേഷമാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാൻ തുടങ്ങി. 3, ഏറ്റുപറയാത്ത പാപം. യെശയ്യാ പ്രവചനം 51:9 അതിൻ്റെ 2-ാമത്തെ വാക്യം, നമ്മൾക്ക് എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ എന്നല്ല, പാപമുണ്ട്. ദാവീദ് ചെയ്തു, പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പാപം ഏറ്റുപറയണം. 4, മറ്റുള്ളവരോട് പിണക്കം. കേട്ടോ, മർക്കോസ് 11:25, പിണക്കമൊക്കെ വെച്ചുകൊണ്ട് എത്ര ഉപവസിച്ചാലും എത്ര നിലവിളിച്ചാലും കേൾക്കത്തില്ല. അതല്ലേ മർക്കോസ് 11:25 പറയുന്നത്? നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോടും കർത്താവ് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. നമ്മൾ പാപം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവരുമായിട്ട് നിരപ്പാകാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തില്ല? മറുപടി ലഭിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വളരെ വിജയകരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഞാൻ ആശംസിക്കുക. അങ്ങനെ കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.